വിക്കിപീഡിയയുടെ റിസൈറ്റേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു തെയ്യത്തെ പറ്റി വളരെ വിദഗ്ധമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള വിഷ്ണു നമ്പൂതിരിയുമായിട്ടുള്ള ഒരു സംസാരമാണ് റെക്കോർഡ് ചെയ്യാൻ. നമ്മളിവിടെ കറണ്ട് വോൾട്ടേജ് കുറവായതുകൊണ്ട് വളരെ കുറഞ്ഞ പ്രകാശത്തിൽ ഇത് ചിത്രീകരിക്കുന്നു. ആദ്യമായിട്ട് അതിന് ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ പേര് വിജയകുമാർ, വിക്കിപീഡിയയുടെ കണ്ണൂരിലൊരു പ്രവർത്തകനാണ്. ആദ്യമായിട്ട് സാറിനെ ഫോക്ലോറിൻ്റെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വിഷ്ണു നമ്പൂതിരിയെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തോട് നമ്മുടെ തെയ്യത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ നമുക്ക് ആരായാം. അതെ, വിഷ്ണു നമ്പൂതിരി മലയാളത്തിലെ കേരളത്തിലെ തന്നെ ഫോക്ലോറിൻ്റെ ഏറ്റവും കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തെയ്യത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തെയ്യം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിനെ പറ്റിയിട്ട് എന്താണ്?
തെയ്യം വാസ്തവത്തിൽ ഒരു ആരാധന മാതൃകയാണ്. അപ്പോൾ സാധാരണ വിഗ്രഹങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ മറ്റു തരത്തിലുള്ള ചോറചിത്രങ്ങളിൽ, ഇങ്ങനെയൊക്കെ പിന്നെ ദാരശില്പങ്ങളിലൊക്കെ പൂജ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും ലളിതമായ മനുഷ്യൻ്റെ ഏറ്റവും ലളിതമായ സങ്കല്പമാണ്. ദൈവം മനുഷ്യരിൽ ആവേശിക്കുമെന്നും അങ്ങനെ ദൈവത്തെ നേരിട്ട് കണ്ട് പിന്നെ സംസാരിക്കുന്ന ദൈവം എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ നേരിട്ട് അഭിമുഖം നടത്താൻ പറ്റും എന്നുള്ള ഒരു ധാരണയിലുള്ള ഒരു ആരാധന രീതിയാണ്.
ഈ തെയ്യം എന്നുള്ള വാക്ക്
ദൈവം എന്നുള്ള അതിൻ്റെ ഡെവിയേഷനാണ് ദൈവം എന്നുള്ളത്.
അപ്പോൾ സാധാരണ ഏതെല്ലാം തരത്തിലുള്ള ദൈവ തെയ്യങ്ങളാണ് ഉള്ളത്?
അപ്പോൾ അത് പിന്നെ ജീവിതത്തിൻ്റെ സമഗ്രമായ അംശങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു, സംസ്കാരങ്ങളും. ഇപ്പോൾ പിന്നെ കുറേ ആദിമ ദൈവങ്ങളിൽ പലതും പിന്നെ ഈ പിന്നെ ഇതിഹാസ പിന്നെ ശരിക്കുള്ള അവതാര ദൈവങ്ങളാണ്. ഇപ്പോൾ ശക്തി അമ്മ മദർ ഗോഡസ് എന്നുള്ള ശക്തി ദൈവങ്ങളുടെ പിന്നെ വികാര ഭേദങ്ങൾ, പിന്നെ ശൈവാംശമായ കുറേ ദൈവതങ്ങൾ, വൈഷ്ണവാംശം വളരെ കുറവാണ് എന്നാലും ഉണ്ട്. പിന്നെ ഈ ഇതിഹാസ പുരാണ കഥാപാത്രങ്ങളിൽ ചില ദേവതകൾ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് പിന്നെ യക്ഷി യക്ഷൻ എന്നൊക്കെയുള്ള ഒരു സങ്കല്പങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ഭൂതങ്ങൾ, ഇങ്ങനെയുള്ള പല സങ്കല്പങ്ങളും വരുന്നുണ്ട്. പിന്നീട് ഈ മനുഷ്യരിൽ ഏറ്റവും പരാക്രമിയായ ഹീറോസ്,
ധീരന്മാർ,
അതിനൊരു ഒരു തെയ്യത്തിൽ വരുന്ന ഒരു കണക്കുണ്ട്. ചില പിന്നെ ഏതെങ്കിലും പ്രകാരത്തിൽ പിന്നെ ഒരു സാമാന്യ മനുഷ്യരിൽ നിന്ന് കവിഞ്ഞ അമാനുഷമായ പ്രഭാവം, ഒന്നുകിൽ അമാനുഷമായ മാന്ത്രിക ശക്തി ഉണ്ടാകാം, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ
വൈദഗ്ധ്യം,
അല്ലെങ്കിൽ അലൗകികമായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ പതിവ്രതകളായിരിക്കാം, അങ്ങനെയുള്ള ഏതെങ്കിലും സാമാന്യ മനുഷ്യരിൽ നിന്ന് പിന്നെ വ്യത്യസ്തമായിട്ട് ആരാധനയ്ക്ക് പാത്രോപയോഗിക്കത്തക്ക രീതിയിലുള്ള ഗുണങ്ങളുള്ള അതല്ലാതെയുണ്ട്. സാധാരണ അത് പരേത ആരാധന വളരെ കുറവാണ്. അത് ഈ മറ്റേ സമൂഹത്തിൻ്റെ ലോവർ ട്രഡീഷനിലാണ് ഈ പിന്നെ പരേത ആരാധന, മരിച്ചവരെ ഒരു കൊല്ലത്തിനുള്ളിൽ കെട്ടിയാണ് എന്നുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ഇപ്പം ഈ ഏറ്റവും പ്രധാനമായിട്ട് മദർ ഗോഡസാണ്,
ഈ
അമ്മദൈവങ്ങൾ, ഭഗവതിമാര് മുഴുവൻ അമ്മദൈവങ്ങളാണ്, മുഴുവൻ എന്ന് പറയുന്നില്ല, അമ്മദൈവ പ്രബലമായ ഒരു വിഭാഗമാണ് അമ്മദൈവം എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ ഈ പല അമ്മദൈവങ്ങളെയും ഈ പണ്ട് നാടുവാഴികൾ, ഇതിപ്പോൾ ഈ നാടുവാഴിത്തെ വ്യവസ്ഥയിലാണ് ഇത് കൂടുതൽ പ്രചരിച്ച് വേരൂന്നിയത്. അന്ന് ആ കാലത്ത് ഉണ്ടായി എന്ന് പറയുന്നില്ല, പക്ഷേ ആ കാലത്തിന് വളരെ പ്രാബല്യം ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു ഇതിന്. അതുകൊണ്ട് ഈ മദർ ഗോഡസിനെ, ശാക്തീയമായ ഈ ദേവതകളെ നാടുവാഴികൾ അവരുടെ പരദേവതയായിട്ട്, അവരുടെ സ്വരൂപ ദേവത, സ്വരൂപം എന്ന് പറഞ്ഞാൽ കിങ്ഡം,
രാജവംശമാണ്
അതിൻ്റെ ഒരു ഒരു അതോറിറ്റി ആയിട്ടുള്ള ദേവതയായിട്ടാണ് ഇപ്പം രക്ഷിക്കേണ്ടത്. ഇപ്പം ചെറുക്കലാണെങ്കിൽ ചെറുക്കത്തമ്പുരാക്കന്മാർ മാടായിക്കാവിലച്ചീന കളരിവാതക്കൽ ഭഗവതിനെയൊക്കെയാണ് നോക്കുക, അതുപോലെ കുറുമ്പനാട്ട തമ്പുരാൻ വേട്ടക്കരമേനെയാണ്, സ്ത്രീ വേണം തന്നെ പുരുഷദേവതയും അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ നാടുവാഴികളും അവരുടെ മേധാവിത്വമുള്ള ശക്തിയുള്ള ദൈവങ്ങളെ അവരുടെ ഈ സ്വരൂപ ദേവതകളായി അംഗീകരിച്ചു.
ഏത് പ്രദേശത്താണ് തെയ്യം കെട്ടിയാടിക്കുന്നത് പ്രധാനമായിട്ടുള്ളത്?
ഈ തെയ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇത് തെക്കുന്നും വടക്കുന്നും ഒക്കെ ഈ സംസ്കാരം ഇവിടെ ഉറഞ്ഞുകൂടിയിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം കോലത്തനാട് എന്ന് പറയുന്നില്ലേ, ഈ കോലത്തനാടിലാണ് അതിൻ്റെ അവികലമായ കളങ്കരഹിതമായ രൂപം കാണുന്നത്. ഇപ്പോൾ വടക്കോട്ട് പോകും തോറും ഇപ്പോൾ തുളുനാട് അങ്ങോട്ട് കർണാടകത്തിലുണ്ട്, കർണാടക ഭൂതാരാധനയാണ്, ഭൂതാരാധനയുടെ പേര് ഇവിടെ മാറുന്നു, ഇവിടെ അതിൻ്റെ ഒരു ചെറിയ അംശ അലകൾ ഇങ്ങനെ വരുന്നുണ്ട്. തെക്കുന്നുള്ള ദേവതകൾ വരുന്നുണ്ട് ഇവിടെ, വേട്ടക്കരമാനും പിന്നെ ഇതൊക്കെ അങ്ങനെയുള്ള കുറേ ദേവതകൾ തെക്കുള്ള ദേവതകൾ വരുന്നുണ്ട്, കോഴിക്കോടിനപ്പുറമുള്ള ദേവതകൾ വരെ തെയ്യാടത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനൊക്കെ വന്നിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഒരു 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 ലയനാവസ്ഥ ഈ തെയ്യത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ബ്രാഹ്മിൺസിൻ്റെ മൈഗ്രേഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഈ തുളുനാട്ടിൽ നിന്ന്. പണ്ട് ഈ കൊല്ലത്തിലെ തമ്പുരാക്കന്മാർ ഈ തുളുനാട്ടിൽ നിന്ന് രണ്ട് സാഗരം സമുദ്രം എന്ന് പറഞ്ഞ് രണ്ട് പേരുള്ള ഒരു 300 ചില്ലാനം കുടുംബങ്ങളെ രണ്ട് പ്രാവശ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഉപരോധിച്ചു, പിന്നെ താമസിപ്പിച്ചു. അവരുടെ ഒന്നിച്ച് തന്നെ അവർ ആരാധിക്കുന്ന ദൈവങ്ങൾ ഇങ്ങോട്ട് വന്നു. അവർ അവരുടെ ആ തെയ്യം കിട്ടുന്ന സമുദായങ്ങളും വന്നു. തുളുവേലൻ, കോപ്പാളൻ, ഇങ്ങനെയുള്ള കുറേ ദൈവങ്ങളും വന്നു. അതുകൊണ്ട് ആ ദേവതകളുടെ പേരിന് വരുമ്പോഴേ അവരെ പേര് കൂട്ടിട്ട് പറയും. പിന്നെ കൊണ്ടോറ ചാവണ്ടി, കൊണ്ടോറ കൊണ്ടോറ പറഞ്ഞ അങ്ങനെയുള്ള ഒരു ഇതാണ്. അങ്ങനെ രക്തേശ്വരി, കവടിയങ്കാനത്തെ രക്തേശ്വരി, കവടിയങ്കാനം എന്ന് പറഞ്ഞാൽ തുളുനാട്ടിലെ മൂകാംബിക്ക് പോകുന്ന ആ ഒരു പരിസരത്തിലാണ്. ഇങ്ങനെ ആ ദേശത്തിന്റെ പേരോടുകൂടി ഇവിടെ തെയ്യങ്ങൾ വ്യവഹരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ അമ്മ ദൈവം തന്നെ പിന്നെ രാജാവിൻ്റെതാകുമ്പോൾ തന്നെ അത് ഗ്രാമദേവതയെ മാറുന്നു. ഇവിടെ തെയ്യാടത്ത് ഗ്രാമദേവതാ സങ്കല്പം അതിപ്രധാനമാണ്. പല സ്ഥലത്തിലും പ്രത്യേകിച്ച് ഓരോ ഗ്രാമത്തിൽ മിനിമം ഒരു ദേവതയുണ്ടാവും, ഒരു അമ്മദൈവം ഉണ്ടാവും. ആ അമ്മദൈവം പ്രബലമായിരിക്കും അവിടെ. മറ്റു ദേവതകളുണ്ടെങ്കിലും ഒരു ഗ്രാമത്തിന് ഒരു ദേവത ഉണ്ടാവും. അങ്ങനെ അമ്മദൈവം തന്നെ ഗ്രാമദേവതാ സങ്കല്പമായി പിന്നെ മാറുന്നു. ഈ ദേവത തന്നെ ചിലപ്പോൾ ഗ്രഹത്തിലേക്ക് വരും, ഹൗസ് ഹോൾഡായിട്ട് മാറും, വീട്ടിൻ്റെ വീട്ട് ഗൃഹ ദേവതയായിട്ട് മാറും. അപ്പോൾ ചിലപ്പോൾ പിന്നെ മാറി മാറി വരാം, അല്ലെങ്കിൽ ഒരേ ദേവത തന്നെ വരാം. ഇപ്പോൾ തിരുവകാട്ട് ഭഗവതി വരുന്ന മാടായിക്കാവിലെ അച്ചി, അത് പിന്നെ രാജവംശത്തിൻ്റെ ദേവതയാണെങ്കിലും അത് ചില സ്ഥലത്ത് എത്തുമ്പോഴേ അർത്ഥത്തിലെത്തുമ്പോൾ അർത്ഥത്തിൽ ഭഗവതിയായി, അതേ ദേവത പ്രാദേശിക ഗ്രാമദേവതയായി, വില്ലേജ് ഗോഡസായി. അതൊരു വീട്ടിലേക്ക് ഒരു ഭവനത്തിലേക്ക് വന്നുമ്പോൾ അവിടെ തറവാട്ടിൻ്റെ തറവാട്ട് ദേവത വരദേവതയായി. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇതാണ് പ്രധാനമായ ഒരു ആരാധന രീതി. പിന്നെ ശൈവാംശമായിട്ടുള്ള പിന്നെ ഈ പഞ്ചമൂർത്തി സങ്കല്പമുണ്ട്. പ്രധാനപ്പെട്ട ശൈവാംശമായ 5 ദേവതകൾ, അത് മന്ത്രവാദികൾ ഈ ദേവതകളെ കൂടുതൽ അഭിചാരത്തിന് സഹായിക്കുന്ന ദേവതകൾ. അവര് ഇവരെ അഭിചാര മൂർത്തികളല്ല, പക്ഷെ മന്ത്രവാദികൾക്ക് ഒരു ഒരു പിൻബലുണ്ടാക്കുന്ന ഒരു കുട്ടിച്ചാത്തൻ, ഭൈരവൻ, പിന്നെ പൊട്ടൻ, ഗുളിയൻ, പിന്നെ ഉച്ചിട്ട, ഇങ്ങനെയുള്ള ഒരു 5 ദേവത.
രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല,
അത് വേറെ ഉണ്ട്, അത് വേറെ രോഗദേവതകൾ വേറെ ഉണ്ട്. അപ്പോ ഈ മസൂരിക്കെല്ലാം പ്രത്യേക മസൂരി മാല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവതകളുണ്ട്. ചില വസൂരി ദേവതകളെ തെയ്യം കെട്ടി ആടിക്കാറില്ല. കണ്ഠാകരണൻ പിന്നെ വസൂരിൻ്റെ ഒരു ദേവതയുണ്ട്, ഭീകരമായ പന്തൊക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെയുള്ള അത് കെട്ടിയാടാറുണ്ട്. ഇങ്ങനെ പിന്നെ രോഗമായിട്ട് പിന്നെ ബന്ധപ്പെട്ട ഈ ചൊറിഞ്ഞ ഇതുണ്ടാവുന്നത് എലർജിക്ക് ഉണ്ട് ഇടാ.
തെയ്യത്തിന്റെ ഒരു പഴക്കം എത്ര തൊട്ടിട്ടായിരിക്കും ഏറ്റവും പുതിയ
തെയ്യത്തിന്റെ ഉത്ഭവം 800 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിന്റെ അതിൽ ഇന്ന് കാണുന്ന രൂപങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
ഏറ്റവും പുതിയ ദൈവങ്ങൾ തെയ്യങ്ങൾ
ഒരു 10-60 കൊല്ലം മുമ്പുള്ള തെയ്യങ്ങൾ മരിച്ച ഇതൊക്കെ വരുന്നുണ്ടല്ലോ, ചിലതൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്. ഏതായാലും ഒരു 100 കൊല്ലൊക്കെ മുമ്പുള്ള തെയ്യങ്ങൾ പിന്നെ ഇതിൽ സാധ്യതയുണ്ട്. ഒന്നാമത് ഈ കാരണവ്രതയാണ്,
കാരണവ്രതയങ്ങൾ
അതിപ്പോൾ നമുക്ക് ഈ എത്ര തെയ്യുണ്ടെന്ന് എണ്ണത്ത് പറയാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ മാറി ഓരോ കുടുംബത്തിന് മാറി മാറി വരുന്നതുകൊണ്ട് ഇത്ര തെയ്യുണ്ടെന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ള ദൈവങ്ങളൊക്കെ പറയാം. പിന്നെ കുറേ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്. മുമ്പ് കാലത്ത് ഈ പിന്നെ ഗർഭിണികൾക്ക് ഗർഭം ഉണ്ടാകാതിരിക്കുകയോ സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാകാതിരിക്കുകയോ അല്ലെങ്കിൽ ഉണ്ട അലച്ചുപോകുകയോ ചെയ്യുന്നു പോകുന്നതിന് ഈ ദുർദേവതകളെ കെട്ടിയ അത് തെയ്യത്തിൻ്റെ ഭാഗമാണ്. ആന്തരികമായിട്ടാണെങ്കിലും അതിലും ഈ ദേവതകളൊക്കെ യക്ഷൻ, യക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഗുളിയൻ ഇങ്ങനെയുള്ള ദേവതകളെയൊക്കെ പിന്നെ കൊണ്ട് ആടും. അപ്പോൾ അതിപ്പോൾ ഇന്ന് കാലഹരണപ്പെട്ടിരിക്കുകയാണ്, ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അത്തരം ദേവതകളെ ഇന്നിപ്പോൾ അധികം രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്.
അതിൽ വ്യത്യസ്തമായിട്ടുള്ള തെയ്യങ്ങൾ, സാധാരണ ഉണ്ടായിരുന്ന തെയ്യങ്ങളുടെ പിന്നെ മുഖത്തെഴുത്ത് അല്ലെങ്കിൽ മുടി അതേപോലെ അലങ്കാരങ്ങൾ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തെയ്യങ്ങളുണ്ട്.
ഇപ്പൊ ഈ മുടിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കഥകളി ടൈപ്സ് ഇല്ലേ, ഇപ്പോ പിന്നെ പച്ച താടി, അതന്നെ താടി, ചുവന്നതാടി, വെള്ളത്താടി, പിന്നെ ഈ പിന്നെ മിനുക്കി വേഷങ്ങള്, പിന്നെ ഇങ്ങനെയുള്ള ടൈപ്സ് ഉണ്ടല്ലോ, അതേപോലെ ഈ തെയ്യത്തിലും ടൈപ്സാക്കി മാറ്റാനാണ് തോന്നുന്നത്. ഇപ്പൊ എന്താ വീരൻ തെയ്യങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക ഘടനയാണ്. കുറെ വീരന്മാരുണ്ട്, ആ വീരന്മാരുടെ എല്ലാം പുറപ്പാട് ഏറെക്കുറെ ഒന്നാണ്. ഒരു ചെറുകുടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വേഷ സംവിധാനം, അതുപോലെ ഒരു പ്രത്യേക തരത്തിലുള്ള മുഖത്തെഴുത്ത്, അതുപോലെ പൂക്കട്ടി മുടി പറയുന്ന പ്രത്യേക തരത്തിലുള്ള മുടി, ഇതെല്ലാം അതിൻ്റെ ഒരു ഘടനയാണ്. ഇപ്പൊ അമ്മദൈവം എന്ന് പറയുമ്പോ മിക്കവാറും നിങ്ങള് വലിയ മുടിയാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ പറ്റാത്ത സ്ഥലങ്ങളിൽ മുടി വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഗ്രാമദേവതകൾ മിക്കവാറും വട്ടമുടി ഒക്കെ ആയിട്ടുള്ള ഇതാണ്.
ഇതിൽ ഈ മുഖത്തെഴുത്തിന്റെ ഒരു കടും വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു പുറകിൽ എന്തെങ്കിലും,
കടും വർണ്ണം മാത്രല്ല, ഇപ്പോ സാധാരണ മുഖത്തെഴുതുന്ന സാമാന്യമായിട്ട് ഒരു കളർ ഇടും, അതിന്റെ മേലെയാണ് രണ്ടാമത്തെ വർണ്ണം എടുക്കുക. ഈ കടും വർണ്ണം ചുവപ്പ് കളർ ഉണ്ട് കൂടാതെ, പക്ഷെ എല്ലാ വർണ്ണങ്ങൾക്കും ഇതിൽ പ്രാതിനിധ്യമുണ്ട്. കറുപ്പിനും കണ്ണെഴുത്തിനും മുഖത്തെഴുത്തിൽ വരുമ്പോ കണ്ണെഴുതുന്നുണ്ട്. പുരികം, പുരികം അവർ ഷെയ്വ് ചെയ്യും. ഈ കോലക്കാര് പുരികം സ്വതവേയുള്ള ഒരു പുരികം പോലെ അവർക്ക്, അതുകൊണ്ട് കണ്ണിന്റെ ഇതൊക്കെ രോമലെടുത്ത് കളഞ്ഞ് അവർ വളരെ മനോഹരമായിട്ട് പിന്നെ കൺപക്ഷി കൊണ്ടിടും. അതുകൊണ്ട് അത് കറുത്തത് എന്നാലും വരുന്നുണ്ട്, മറ്റു വലകളും വരുന്നുണ്ട്. കൂടാതെ മറ്റുള്ള ചായ പിന്നെ ചുവപ്പ് മാത്രല്ല, മഞ്ഞ, പച്ച, പിന്നെ മേലെഴുത്തുണ്ട് പല ഇതിനും. അതിനും പലതരത്തിലുള്ള അരിച്ചാന്തും, അരിച്ചാന്തും മാത്രം പച്ചയുണ്ട്. ഉൾപ്പെടിച്ച് വേട്ടക്കരമെല്ലാം ചുവപ്പ് പിന്നെ പച്ച ഇതിന് വർണ്ണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റു മഞ്ഞയും വെള്ളം കൂടി ചേർത്തിട്ടുള്ള വെള്ളാട്ടത്തിനൊക്കെ അങ്ങനെയുള്ള ചില ഇതുണ്ട്.
ഇത് പിന്നെ ഒന്ന് വടക്കൻ മലബാറിന് മാത്രമായിട്ട് ഒരു തെയ്യം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം വരാനുള്ള എന്തെങ്കിലും ഒരു ചരിത്രപരമായിട്ടുള്ളോ സാംസ്കാരികമായിട്ടുള്ളോ എന്ത് കാരണം ഉണ്ടാവോ? കേരളത്തിന്റെ ഒരു പൊതു സംസ്കാരത്തിൽ
ഓരോ പ്രദേശത്തിനും ആ പ്രദേശത്തിന്റെ ഒരു ഐഡന്റിറ്റി. പടയണി പറയുമ്പോൾ പടയണി തെക്ക് ദക്ഷിണ തിരുവിതാംകൂറിലായിട്ട് ബന്ധപ്പെടുന്നു. അതിപ്പം എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല വെച്ചാൽ അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യം. ഓരോ പ്രദേശമായിട്ട് ആ പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങൾ, ഗോത്ര സ്വഭാവം, അവിടെ അധിവസിക്കുന്ന ജനങ്ങളുടെ ഒരു ജീവിതം തന്നെ. ഇവിടെ ഇപ്പോ ജനങ്ങളിപ്പോ കേരളത്തിൽ ആദ്യകാലത്ത് ജനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത് പലയിടത്ത്. അപ്പൊ ഇവിടെ എത്തിപ്പെട്ട് ഇവിടെ ഉത്തര കേരളത്തിൻ്റെ ഒരു പ്രത്യേക സംസ്കാരമുണ്ട്. ഈ പറയുമ്പോൾ ഒരു പാട് പറയാനുണ്ടേ. ഇപ്പോ ഉത്തര കേരളത്തിന് ഈ പിന്നെ കണ്ണകിയുടെ സംസ്കാരം കുറവാണ്. കണ്ണകി തമിഴ്നാട്ടിൽ ചിലപ്പതികാര കഥ പാലക്കാട് നിന്ന് ആ കൂടെ കടന്നിട്ട് തെക്കോട്ടാ പോകുന്നത്. ആ കഥയുടെ അതിന്റെ മിത്തിന്റെ സ്വാധീനം പാലക്കാട് ഉറയുണ്ട്, അത് കടന്ന് തിരുവിതാംകൂറിലായി പോകുന്നു. ഇങ്ങോട്ട് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അപ്പൊ അതുപോലെ ഈ മൈഗ്രേഷൻ ജനങ്ങളുടെ ഇങ്ങനെ കടന്നു വരുന്ന സംവിധാനം ഉണ്ടല്ലോ, ആ വരുന്ന സംവിധാനത്തിൽ പ്രത്യേകം ഈ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ജനങ്ങൾ ഇവിടെ വന്ന് താമസിച്ച് പിന്നെ അവരെ താവളം കണ്ടെത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ ആ അവതരണങ്ങൾക്കെല്ലാം പ്രാബല്യമുണ്ടായി. പിന്നെ ഇവിടെയുള്ള ജനങ്ങൾ അതിൽ സഹകരിച്ചു, ഇവിടെയുള്ള നാടുവാഴികൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അങ്ങും ഇങ്ങും നോക്കിയുള്ള സംസ്കാരങ്ങൾ ഇതിൽ ലയിച്ചു ചേർന്നു. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഇത് അനുഭവപ്പെടുന്നത്. ഒരു കാരണം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു പ്രത്യേക രീതിയിൽ ജനങ്ങൾ അധിവസിക്കുന്നു, ആ ജനങ്ങളുടെ പ്രോത്സാഹനം കിട്ടും നാട്ടുകാരിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും. പിന്നെ അതിന് അനുരോധമായ സംസ്കാരങ്ങളും ദേവതകളുടെ വരവുമൊക്കെ ഉണ്ടാകുന്നു. തെക്കുന്നും വടക്കുന്നൊക്കെ ദേവതകൾ പൊതുവായിട്ട് വന്നു ചേരുന്നു. അങ്ങനെ ഈ പ്രപഞ്ചം, തെയ്യത്തിൻ്റെ പ്രപഞ്ചം അങ്ങനെ ഒരു പാടാകുന്നു. അതാണ് അതിനനുസരിച്ചുള്ള സങ്കല്പങ്ങളും.
അതേപോലെ ഈ തെയ്യം കിട്ടുന്നത് വരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട പലരും ആയിരുന്നു അവര് തെയ്യം കോലമാകുന്നതോട് കൂടിയിട്ടുണ്ടാകുന്ന അതിലുണ്ടാകുന്ന ഒരു ജാതീയമായിട്ടുള്ള ഒരു
തരം അതുണ്ട്. എന്താ വെച്ചാൽ ഈ ദൈവം ദൈവമായി മാറുന്നതാണ് ഇതിൽ മറ്റില്ല. ഇപ്പൊ കേരളത്തിലെ അനുഷ്ഠാന കലകൾ എടുത്താൽ തന്നെ അതിൽ വ്യത്യാസമുണ്ട് തെയ്യത്തിന്. പിന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതം മനസ്സിലാക്കുമ്പോൾ, കാരണം തെയ്യം പുറപ്പെട്ടാൽ ഒരു മലയനോ വണ്ണാനോ അല്ലെങ്കിൽ കോപ്പാടനോ തെയ്യം കിട്ടി വന്നാൽ അവൻ ആ ജാതിപ്പെട്ടവനല്ല, അവൻ ദൈവമായി മാറി. ഇപ്പൊ മുത്തപ്പൻ ദൈവം പുറപ്പെട്ടാൽ മുത്തപ്പനായി മാറി, എന്റെ പരദേവതയെ എന്റെ അതാണ് സംസാരിക്കുന്ന ദൈവം. ഉദയഭാനൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അതേപോലെ, സംസാരിക്കുന്ന ദൈവമായി മാറുകയാണ്. അപ്പോൾ ബാക്കിയെല്ലാം മറന്ന് അപ്പോൾ ആ ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ മറക്കുകയാണ്. അത് കെട്ടി അടിച്ചാൽ പിന്നെ പോയി.
അതുപോലെ നീലിയാർ ഭഗവതി പോലെയുള്ള തെയ്യങ്ങൾ, ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു തെയ്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണങ്ങൾ എങ്ങനെയാണുള്ളത്?
ഇപ്പൊ നീലിയാർ ഭഗവതി പറഞ്ഞാൽ അതിന് കാര്യമായ തോറ്റങ്ങളൊന്നും ഞാൻ പാടി കേട്ടിട്ടില്ല. പല സ്ഥലത്തുണ്ട്, ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ അവരുടെ അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വണ്ണാന്മാരാണ് അവർ കെട്ടി വരുന്നത്. അവർ കാര്യമായ ഇതിൻ്റെ ഈ ദൈവത്തെ പറ്റി പിന്നെ പലരും ഗ്രാമീണ തലത്തിലുള്ള പല കഥകളും പറഞ്ഞ് പറയുന്നുണ്ട്. പിന്നെ പക്ഷെ അതിന് ഈ പാടുന്ന പാട്ടുകളിൽ അടിസ്ഥാനപരമായിട്ട് ഈ കഥകളൊന്നും വരുന്നില്ല. ഇല്ല 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 ഒരു ശക്തി ദൈവം എന്നുള്ള അർത്ഥത്തിൽ കവിഞ്ഞ് വേറെ ഒന്നും അതിൽ പിന്നെ പാട്ടുന്ന് കിട്ടുന്നില്ല. പക്ഷെ പുറമെ പറഞ്ഞ് വരുന്നത് ഒരു ത്യാഗദേവതയാണെന്നുള്ള ഒരു ഭരണാധികാരികളുടെ മർദ്ദനമേറ്റിട്ട് പിന്നെ ആത്മത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഒരു സ്ത്രീയുടെ പിന്നെ പ്രതിരൂപമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും പിന്നെ തെളിവുകൾ പാട്ടുകളായിട്ട് എന്റെ ദൃഷ്ടിയപ്പെട്ടിട്ടില്ല, എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല, ഉണ്ടായിരിക്കാം പറയാത്രേ ഉള്ളൂ.
ഈ നീലിയാർ ഭഗവതിയുടെ തെയ്യം സാധാരണയായിട്ട് അറിയപ്പെടുന്ന ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉള്ളത്?
മാതമംഗലുണ്ട്, പിന്നെ ഇവിടെ പിന്നെ വളവണ്ണത്തിന്റെ അതിനടുത്ത് അവിടെ ഉണ്ട്.
വളവണ്ണത്തെ
എന്റെ അതിനെ സമീപിച്ച് കൃത്യമായിട്ട് പ്രദേശം അറിയില്ല, രണ്ടു മൂന്ന് സ്ഥലത്തേ ഉള്ളൂ.
അതില് ഈ വാദ്യങ്ങളുടെ ഇത് അകമ്പടി കുറവാണല്ലോ?
കുറവ് ചണ്ടിയുള്ളൂ, ചണ്ടവാദ്യം. അതെ, അണ്ണന്മാരെ കിട്ടുന്നതല്ലേ, അണ്ണന്മാരെ കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള വേദ സംവിധാനങ്ങളും വാദ്യമൊക്കെ വരുള്ളൂ. ചണ്ടയാണ് അവരുടെ പ്രധാന വാദ്യം,
അത് മാത്രം
അത്രേ ഉള്ളൂ.
അത് ഈ കെട്ടുന്നതിനുള്ള പ്രത്യേക സമയം ഈ സായം സന്ധ്യ എന്നുള്ള അങ്ങനെ
അതൊന്നുമില്ല, അത് സാധാരണ തെയ്യങ്ങൾക്കും ഉണ്ടല്ലോ.
ഈ തെയ്യത്തിന് അങ്ങനെ പ്രത്യേക ഒരു സമയം
അങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ തെയ്യങ്ങളുടെ ഇത് സന്ധ്യക്ക് തോറ്റം, ഉച്ചത്തോറ്റം, അന്ത്യത്തോറ്റം, പിന്നെ അങ്ങനെയുള്ള ഒരു ക്രമത്തിലേ വരുന്നുള്ളൂ. സാധാരണ തെയ്യങ്ങൾക്കുള്ള തന്നെ, സാധാരണ തെയ്യങ്ങൾക്ക് സമയനിഷ്ഠയുണ്ട്. ഇപ്പോൾ ചില തെയ്യങ്ങൾ മധ്യാഹ്നത്ത് പറഞ്ഞോളൂ, നയ്യ ഭഗവതിക്കാനുണ്ട് തോന്നില്ല. മധ്യാഹ്നത്തിൽ ഗുളികൻ്റെ തെയ്യെല്ലാം മധ്യാഹ്നത്തിലാണ്. ചില ഭീകരമായ തെയ്യങ്ങൾ, വലിയ പന്തം വെച്ചാടുന്ന വലിയ തെയ്യങ്ങൾ പ്രഭാതത്തിലാണ്, ഒരു 5 മണിക്ക്. പിന്നെ തണുപ്പ് കിട്ടുമല്ലോ, ഇത് ചാടുന്നതിനനുസരിച്ച് പ്രകൃതിയുടെ ഒരു ഇതായിട്ടാണ് വരിക. ചില തെയ്യങ്ങൾ പിന്നെ രാത്രി അർദ്ധരാത്രി കാണും, ഭീകരമായിട്ട് ചില തെയ്യങ്ങൾ, രൗദ്രദേവതകൾ. ഇങ്ങനെ സമയവും പിന്നെ ഈ കലകളും തമ്മിൽ ബന്ധമുണ്ട്. അത് തമിഴ് പിന്നെ തൊൽക്കാപ്പിയ എന്ന തമിഴ് വ്യാകരണ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സമയവും പിന്നെ തൊൽക്കാപ്പിയാണ് നമ്മുടെ ആധികാരികമായ പ്രമാണ ഗ്രന്ഥം. അതിൽ ഇതിൻ്റെയൊക്കെ ബേസ് ഉണ്ടെന്ന് അർത്ഥം. ഇപ്പം ഈ കലകളും പിന്നെ നമ്മുടെ മനുഷ്യ ജീവിതവും പിന്നെ ഈ സമയമൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം സന്ധ്യയാകുമ്പോൾ നമുക്കൊരു എവിടെ പോയാലും വീട്ടിലെത്തണം എന്നുള്ളൊരു ഗൃഹാതുരത്വം ഉണ്ടാവില്ലേ, അത് സമയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
തെയ്യത്തെ പറ്റിയിട്ട് പൊതുവായിട്ടുള്ള ഒരു
തെയ്യത്തിൻ്റെ എനിക്ക് മനസ്സിലായത്, തെയ്യത്തിൻ്റെ ഇത് കഥകൾ എന്ന് പറയരുത്. പല ആളും കഥാകഥ എന്ന് പറയുന്നുണ്ട്, ഒരിക്കലും പറയരുത്. നമ്മളിപ്പോൾ ഒരു കഥ എന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസമില്ല. അപ്പോൾ മിത്ത് പുരാവൃത്തം എന്ന് പറയണം. എന്താ വെച്ചാല് ഈ മിത്ത് പറഞ്ഞാൽ നമ്മുടെ ഒരു വിശ്വാസാധിഷ്ഠിതമായ ഒരു 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 ആഖ്യാനം, ഒരു സ്റ്റോറി എന്ന് പറയാൻ പാടില്ല, ഒരു നെറേഷൻ എന്ന് മാത്രമേ ഈ തെയ്യങ്ങളുടെ ഇത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നീലിയാർ ഭഗവതിൻ്റെ ഇത് പറഞ്ഞാൽ അത് കഥ, നീലിയാർ ഭഗവതിയുടെ കഥ എന്ന് പറഞ്ഞുകൂടാ, മിത്ത് എന്ന് പറയണം അതിന്. അപ്പോൾ അത് അലൗകിക, ഇന്നത്തെ അവസ്ഥയിൽ നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല. അവരും അലൗകികമായ പരിവേഷമുള്ള ഒരു ഒരു പ്രത്യേക നറേഷനാണ് മിത്ത് എന്ന് പറയുന്നത്. അലൗകിക പരിവേഷമുള്ള ഒരു ആഖ്യാനത്തിനാണ് മിത്ത് എന്ന് പറയുന്നത്. അതാണ് തെയ്യങ്ങൾക്കുള്ള എല്ലാം ഇതാകെ. ഒരു വലിയ പ്രപഞ്ചമല്ലേ മിത്തിൻ്റെ. ഇപ്പോൾ ദൈവങ്ങളുടെ ഉത്ഭവം മാത്രം എടുത്താൽ മതി, ചിലത് വെള്ളത്തു നിന്നാണ്, ചിലത് രക്തത്തിൽ നിന്നാണ്, ചിലത് അഗ്നിയിൽ നിന്നാണ്, ചിലത് കടലിൽ നിന്നാണ്, ചിലത് പാൽക്കടലിൽ നിന്നാണ്, ചിലത് ചുണ്ടമ്പരയിൽ നിന്നാണ്, ചിലത് ചെവിയിൽ നിന്നാണ്. ഇതേ ഉത്ഭവസ്ഥാനം തന്നെ വെച്ചത്. അപ്പോൾ ഒരു അലൗകികമായ ഒരു ഒരു പ്രപഞ്ചമാണ് നമുക്ക് കാണുന്ന അർത്ഥം. അങ്ങനെ ഓരോന്നും
ഈ കഥകളിലെ യുക്തി വെച്ചിട്ട് അളക്കാതെ ഒരു ഒരു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ദൈവസങ്കല്പങ്ങൾ,
അതെ മിത്ത്, സംസ്കാരത്തിന്റെ ഉപലബ്ധിയാണല്ലോ മിത്ത് പറയുന്നത്. ഇപ്പൊ മിത്ത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വേണം. കവികൾക്ക് മിത്തില്ലാണ്ടാവോ? നോവലിസ്റ്റുകൾക്കാവോ? ചരിത്രകാരന്മാർക്ക് ഇന്ന് മിത്ത് വേണം. മിത്ത് ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നില്ലേ, ഇപ്പം പണ്ടത്തെ മാതിരി ഈ തൊപ്പിക്കല്ലും ശിലാശാസനമൊക്കെ നോക്കിയിട്ട് ചരിത്രം എഴുതുന്ന പഴയ മാതൃക മാറിക്കഴിഞ്ഞു. ഇന്നിപ്പം മനുഷ്യരുടെ ജീവിതം നോക്കിയിട്ട് മനുഷ്യരുടെ ചുണ്ടിൽ നിന്ന് എന്ത് വീഴുന്നുവോ അത് ചരിത്രമായിട്ട് കണക്കാക്കി. അപ്പോൾ ഈ പഴയ കലകളും ഇതൊക്കെ തന്നെ അതിൻ്റെ പാട്ടുകൾ, അതിൻ്റെ മിത്തുകളും പാട്ടുകളൊക്കെ ചരിത്ര വസ്തുതകളാണ്. ഇവിടെ ഇപ്പോൾ ഈ അള്ളടനാട് ഉണ്ടായതിനെ പറ്റി അതിന് ഊർപ്പഴിച്ച് അല്ല, വേട്ടക്കരവൻ, ക്ഷേത്രവാരൻ, വൈരജാതൻ മൂന്ന് തെയ്യങ്ങളുടെ തോറ്റം നോക്കിയാൽ ഈ അള്ളടം നീലവശൻ രാജവംശം എങ്ങനെ ഉണ്ടായതെന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ ആ പുരാവൃത്തം അതിലാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയോ ചരിത്രപരമായ പ്രാദേശിക ചരിത്രം ഒരുപാട് കിട്ടുന്നുണ്ട് ഇന്ന്. ഇപ്പോൾ കഥനവീരൻ്റെ എല്ലാം തെയ്യം തോറ്റം നോക്കിയാൽ ഈ മാങ്ങാട്ട് പറമ്പ് മുതൽ കൊടക് വരെയുള്ള വഴികൾ നേരെ വളരെ ക്ലിയർ ആയിട്ട്, റോഡൊന്നും ഇല്ലാത്ത കാലത്ത്, ജനങ്ങൾക്ക് വഴി അറിയാത്ത കാലത്ത് ആ താവളങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. എത്ര മനോഹരമാണ്. ഇപ്പം മാക്കഭഗവതി ഇവിടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തെയ്യങ്ങൾക്ക് മാക്കഭഗവതി പറഞ്ഞാൽ മനോഹത്തായ സമ്പ്രദായത്തിൽ ജീവിച്ച ഒരു ഒരു സ്ത്രീയാണ്. അവൾക്ക് എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. മരുമക്കത്തായം ദുഷിച്ചതാണ്, സമുദായത്തിന് പറ്റൂല എന്ന് തെളിയിക്കുന്ന ഒരു ഒരു
കഥയാണത്.
അപ്പൊ എത്ര പറയാനുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു.
ഇത്രയും നേരം നമ്മുടെ കറണ്ട് ഇല്ലാതുകൊണ്ട് പ്രകാശത്തിൻ്റെ കുറവ് ഉണ്ടെങ്കിലും വളരെ തെയ്യത്തിൻ്റെ ഒരു മിത്ത് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും തെയ്യം എന്ന് പറയുന്നത് കേരളത്തിലെ വടക്കൻ കേരളത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത് എങ്ങനെയാണെന്നും നമ്മളോട് വിശദീകരിച്ചതിന് നന്ദി പറഞ്ഞു.